എക്സൽ മീഡിയ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന ലഘുനാടകം മകനെ നിനക്കായി. ഒരു രാജകുടുംബമായിരുന്നു വില്യംസ് പ്രഭുവിൻ്റേത്. ഒരിക്കൽ ആ കുടുംബത്തിലെ എല്ലാവരും പരിവാര സമേതം ഒരു യാത്രയ്ക്കായി ഇറങ്ങിത്തിരിച്ചു. കാടും മേടും എല്ലാം പിന്നിട്ടുള്ള ഒരു അതിസാഹസികമായ യാത്ര. പല സ്ഥലത്തും തമ്പടിച്ചുകൊണ്ടായിരുന്നു അവരുടെ യാത്ര. യാത്രയുടെ തുടക്കം ആവേശകരമായിരുന്നെങ്കിലും ഒരു കൊടുങ്കാട്ടിൽ സംഘം അകപ്പെട്ടു. തുടർന്ന് കാണുക.
പ്രഭു, നമ്മുടെ യാത്ര ഇപ്പോൾ ഒരു മാസം പിന്നിട്ടിരിക്കുകയാണ്. തുടക്കത്തിലെ ആവേശമൊന്നും ഇപ്പോൾ ആരിലും കാണുന്നില്ല. തന്നെയുമല്ല, നമ്മളിപ്പോൾ ഒരു കൊടും വനത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്.
അതെ, ഇനിയും മുമ്പോട്ടുള്ള യാത്ര വളരെ ദുഷ്കരമാണ്. നമ്മുടെ കൈവശമുള്ള ഭക്ഷണ സാധനങ്ങളും ദാഹജലവും തീർന്നു തുടങ്ങിയിരിക്കുന്നു.
അതെ പ്രഭു, ഇനി വളരെ കുറച്ച് മാത്രമേ ശേഷിക്കുന്നുള്ളൂ.
അതിനാൽ വളരെ കരുതലോടെ വേണം അത് ഉപയോഗിക്കാൻ. ഒട്ടും പാഴാക്കി കളയരുത്.
കൽപ്പന പോലെ.
നമ്മുടെ ഈ സംഘത്തിലെ ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ വേണം ഇനി ചെയ്യുവാൻ. എത്രയും വേഗം ഇവിടെ നിന്ന് പുറത്തു കടക്കാൻ നാം ശ്രമിക്കുന്നതാണ്. എല്ലാവരും സുഖമായിരിക്കുന്നോ?
സുഖമാണ് പ്രഭു, എന്നാലും.
അതെന്താ ഒരു എന്നാലും? എന്ത് പറ്റി, പറയൂ.
പ്രഭു, ഞങ്ങൾക്കൊരു പരാതി പറയാനുണ്ടായിരുന്നു.
എന്താണ് നിങ്ങളുടെ പരാതി? എന്തു തന്നെ ആയാലും നാം അതിന് പരിഹാരം കാണുന്നതാണ്.
പ്രഭു, നമ്മുടെ സംഘത്തിൽ നിന്നും ഭക്ഷണ സാധനങ്ങൾ മോഷണം പോകുന്നുണ്ട്.
നാം എന്താണ് ഈ കേൾക്കുന്നത്? ഭക്ഷണ സാധനങ്ങൾ മോഷ്ടിക്കുകയോ? അതാര് തന്നെയായാലും അനുവദിച്ചുകൂടാ. എവിടെ നമ്മുടെ സേവകർ?
പ്രഭു, കൽപ്പിച്ചാലും.
നമ്മുടെ സങ്കേതത്തിൽ നിന്ന് ഭക്ഷണ സാധനങ്ങൾ മോഷ്ടിക്കുന്നത് ആരായാലും ഉടനെ കണ്ടെത്തണം. ഇനി ഇത് ആവർത്തിക്കാൻ ഇടയാകരുത്.
ഉത്തരവ്.
നമ്മുടെ രാജ്യത്ത് ഇത്തരം കുറ്റകൃത്യങ്ങൾ ഒരിക്കലും അനുവദിക്കുന്നതല്ല. കുറ്റവാളി ആരായിരുന്നാലും അവന് നാം 101 ചാട്ടവാറടി നൽകുവാൻ കൽപ്പിക്കുന്നു.
പ്രഭു, അടിയങ്ങൾ അകത്തോട്ട് വരട്ടെ.
കടന്നു വരൂ.
ഞങ്ങൾക്കൊരു കാര്യം ബോധിപ്പിക്കാനുണ്ടായിരുന്നു.
എന്താണ്
അത്?
എന്തായാലും പറയൂ.
പ്രഭു, നമ്മുടെ ഭക്ഷണ സാധനങ്ങൾ മോഷ്ടിക്കുന്ന ആളെ കണ്ടെത്താൻ അങ്ങ് ഉത്തരവിട്ടിരുന്നല്ലോ.
അതെ, എന്നിട്ട് അവനെ കണ്ടെത്തിയോ?
കണ്ടെത്തി പ്രഭു.
എന്നിട്ട് എവിടെ?
പക്ഷേ പ്രഭു,
എന്താണൊരു പക്ഷേ? ആരായിരുന്നാലും നാം ശിക്ഷ നടപ്പാക്കുന്നതായിരിക്കും. ഉടൻ ഹാജരാക്കൂ.
പ്രഭു, എന്നാലും ഞങ്ങളത് എങ്ങനെ
കൊണ്ടുവരാനല്ലേ പറഞ്ഞത്?
ഉത്തരവ് പ്രഭു.
മഹാൻ ആരാണെന്നൊന്ന് കാണട്ടെ. ആ മൂടുപടം മാറ്റൂ.
പ്രഭു, ഞങ്ങൾക്കതിന് കഴിയില്ല.
എന്ത്, രാജകൽപ്പന അനുസരിക്കാൻ വയ്യെന്നോ? മാറി നിൽക്കൂ, നാം തന്നെ നോക്കാം. അയ്യോ, നീയോ? എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല.
അപ്പ എന്നോട് ക്ഷമിക്കൂ, ഞാനൊരു അഭിവേകം ചെയ്തു, എന്നോട് പൊറുക്കില്ലേ.
പ്രഭോ, മറ്റാരും ഇത് അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ കുമാരനെ വിട്ടയക്കട്ടെ?
ഇല്ല, ഒരിക്കലുമില്ല. ഇത് രാജകൽപ്പനയാണ്. നാം ഉത്തരവിട്ട് കഴിഞ്ഞു. വിശ്വസ്തനും നീതിമാനുമായ ഒരു ഭരണാധികാരിക്ക് തൻ്റെ വാക്കുകൾ മാറ്റുവാൻ കഴിയുകയില്ല. എന്നെ വിശ്വസിക്കുന്ന എന്റെ പ്രജകളോട് ഞാൻ ഉത്തരവാദിത്തമുള്ളവനാണ്.
പ്രഭു, അങ്ങ് എന്താണ് ഈ പറയുന്നത്? രാജകുമാരനെ ശിക്ഷിക്കുകയോ?
ആരവിടെ, ഉടൻ തന്നെ ശിക്ഷ നടപ്പാക്കൂ.
നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പ എന്നോട് ക്ഷമിക്കൂ.
ശിക്ഷ വേഗം നടപ്പാക്കൂ.
എനിക്കതിന് കഴിയില്ല.
ശിക്ഷ നടപ്പാക്കൂ.
ഒന്ന്, രണ്ട്, മൂന്ന്.
നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്?
പ്രഭു, എന്നോട് ക്ഷമിച്ചാലും
അപ്പ എന്റെ തെറ്റിന് പകരം അപ്പൻ ശിക്ഷയേറ്റോ. എന്നോട് ക്ഷമിക്കും.
ഞാൻ ഒരു ഭരണാധികാരിയാണ്, എന്നാൽ ഞാനൊരു പിതാവ് കൂടെയാണ്.
അപ്പ അപ്പനെ വേദനിപ്പിക്കുന്ന ഒന്നും ഞാൻ ഇനി ചെയ്യില്ല.
എല്ലാവർക്കും ഇതൊരു പാഠമാവട്ടെ. ഒരു ഭരണാധികാരി എന്ന നിലയിൽ നീതി നടപ്പാക്കേണ്ടത് എന്റെ കടമയാണ്. അത് ഞാൻ നിറവേറ്റുക തന്നെ ചെയ്യും.
അതെ, മകൻ ചെയ്ത കുറ്റത്തിന് സ്വയം ശിക്ഷ വാങ്ങിയ രാജാവ് തന്നിൽ ആശ്രയിക്കുന്ന ജനത്തോടും വിശ്വസ്തനായി തീർന്നു. പ്രിയ സ്നേഹിതരെ, ഈ രാജാവിനെ പോലെയല്ലേ നമ്മുടെ പാപത്തിന് പരിഹാരമായി കാൽവരി ക്രൂശിൽ സ്വയം ശിക്ഷയേറ്റുവാങ്ങിയ യേശു കർത്താവ് തന്നിൽ ആശ്രയിക്കുന്നവരെ ഒരു നാളും കൈവിടാതെ വഴി നടത്തുവാൻ ശക്തനാണ്. ആ യേശു കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം.